നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
ക്രിസ്മസ് പുതുവത്സര അവധിക്കാലം കഴിഞ്ഞതേയുള്ളൂവെങ്കിലും വാർത്തകളുടെ കുത്തൊഴുക കണ്ട ആഴ്ചയാണ് ഓസ്ട്രേലിയയിൽ കടന്നുപോകുന്നത്. ഉഷ്ണതരംഗവും ബോണ്ടായി ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള റോയൽ കമ്മീഷനും പ്രഖ്യാപനവും ഓസ്ട്രേലിയയുടെ ആഷസ് വിജയവുമെല്ലാം വാർത്തകളിൽ നിറഞ്ഞു. കഴിഞ്ഞ ഒരാഴ്ചയിലെ ഓസ്ട്രേലിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്കുള്ള തിരിഞ്ഞുനോട്ടത്തിലേക്കാണ് ഇനി ഓസ്ട്രേലിയ പോയ വാരം അവതരിപ്പിക്കുന്നത്. ദിജു ശിവദാസ്. ബോണ്ടായി ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള റോയൽ കമ്മീഷൻ പ്രഖ്യാപനം തന്നെയായിരുന്നു ഈ ആഴ്ച തലക്കെട്ടുകളിൽ നിറഞ്ഞ ഏറ്റവും പ്രധാന വാർത്ത. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന റോയൽ കമ്മീഷൻ അന്വേഷണമാണ് പ്രധാനമന്ത്രി ആന്റണി അൽബനീസി പ്രഖ്യാപിച്ചത്. ഹൈക്കോടതി മുൻ ജഡ്ജി വെർജീനിയ ബെല്ലാകും കമ്മീഷനെ നയിക്കുക. ഓസ്ട്രേലിയയിൽ നിലനിൽക്കുന്ന ജൂതവിരുദ്ധ വികാരവും മതതീവ്രവാദവും കമ്മീഷൻ പരിശോധിക്കും. സാമൂഹിക ഐക്യം മെച്ചപ്പെടുത്തുന്നതിനായി ശുപാർശകൾ സമർപ്പിക്കാനും കമ്മീഷനോട് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബോണ്ടായി ഭീകരാക്രമണത്തിന് ശേഷം റോയൽ കമ്മീഷൻ വേണമെന്ന ആവശ്യവുമായി ജൂതമത സംഘടനകളും പ്രതിപക്ഷവുമെല്ലാം രംഗത്തെത്തിയിരുന്നു. ഇതിനെ എതിർത്തിരുന്ന സർക്കാർ ബോണ്ടായിയിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്. ജനങ്ങളുടെ അഭിപ്രായം പരിഗണിച്ചാണ് ഈ തീരുമാനമെന്ന് പ്രധാനമന്ത്രി ആന്റണി അൽബനീസി പറഞ്ഞു.
To people. I think that's what people want. You know, the nation needs to come together.
ബോണ്ടായി ഭീകരാക്രമണത്തിന്റെ വാർഷിക ദിനത്തിലാകും കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുക. റോയൽ കമ്മീഷൻ പ്രഖ്യാപിക്കാൻ ഇത്രയും വൈകിയ സർക്കാർ നടപടിയെ പ്രതിപക്ഷ നേതാവ് സൂസൻ ലേ രൂക്ഷമായി വിമർശിച്ചു. ഇത്രയും ആവശ്യമുയർന്നിട്ടും കമ്മീഷൻ പ്രഖ്യാപിക്കാൻ 25 ദിവസം വൈകിയത് പ്രധാനമന്ത്രിയുടെ നേതൃപാടവും ഇല്ലായ്മയാണ് കാണിക്കുന്നതെന്ന് സൂസൻ ലേ പറഞ്ഞു. ഇതുവരെ പറഞ്ഞിരുന്ന വാദങ്ങളെല്ലാം പരാജയപ്പെട്ടപ്പോഴാണ് പ്രധാനമന്ത്രി നിലപാട് മാറ്റാൻ തയ്യാറായതെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി.
Anthony Albanese has relented not because he believed a Commonwealth Royal Commission was the right thing to do, but because Australians have forced him into it.
അതേസമയം ഓസ്ട്രേലിയൻ ജൂത സമൂഹത്തിന്റെ എക്സിക്യൂട്ടീവ് കൌൺസിൽ റോയൽ കമ്മീഷൻ അന്വേഷണത്തെ സ്വാഗതം ചെയ്തു. 6 വർഷത്തിന് ശേഷം ഓസ്ട്രേലിയ വീണ്ടും അതിശക്തമായ ഉഷ്ണതരംഗം നേരിട്ട ആഴ്ച കൂടിയാണ് കടന്നുപോകുന്നത്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും 40 ഡിഗ്രിക്ക് മുകളിലേക്ക് താപനിലയെത്തി. സൌത്ത് ഓസ്ട്രേലിയ, വിക്ടോറിയ, ന്യൂ സൌത്ത് വെയിൽസ് എന്നീ സംസ്ഥാനങ്ങളുടെ പല ഭാഗങ്ങളിലും സമ്പൂർണ്ണ ഫയർബാൻ പ്രഖ്യാപിച്ചിരുന്നു. ദുരന്തമുണ്ടാക്കാവുന്ന തരത്തിലെ കാട്ടുതീ സാധ്യതയാണ് പല സ്ഥലങ്ങളിലും ഉള്ളത് എന്നായിരുന്നു മുന്നറിയിപ്പ്. വിക്ടോറിയയിൽ 450ലേറെ സ്കൂളുകളും കിൻഡർഗാർട്ടനുകളും അടച്ചിടുകയും ചെയ്തു. മുന്നറിയിപ്പുകൾ പാലിക്കാൻ ജനം തയ്യാറാകുന്നതിനെ സൌത്ത് ഓസ്ട്രേലിയ കൺട്രി ഫയർ സർവീസിലെ പോൾ സേഗർ അഭിനന്ദിച്ചു.
The reason for that is we need to avoid any risky activities while this extreme fire weather exists. And as has been mentioned, this has been the most significant period of hot weather and extreme fire danger this summer. And we're grateful for the community of South Australia staying on high alert and being very disciplined with their activities and not undertaking any high risk activities.
2026 തുടങ്ങിയപ്പോൾ തന്നെ ബാങ്കിംഗ് പലിശ നിരക്കിനെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമായിട്ടുണ്ട്. പുതിയ നാണയപ്പെരുപ്പ നിരക്ക് ഈ ആഴ്ച പുറത്തുവന്നതിന് പിന്നാലെയാണ് ഇത്. നവംബറിൽ അവസാനിച്ച 12 മാസത്തിലെ നാണയപ്പെരുപ്പം പ്രതീക്ഷിച്ചതിനേക്കാളും കുറഞ്ഞു എന്ന റിപ്പോർട്ടാണ് പുറത്തുവന്നത്. 3.4% നവംബറിലെ നാണയപ്പെരുപ്പം. മുൻമാസത്തിൽ ഇത് 3.8%. എന്നാൽ നാണയപ്പെരുപ്പം കുറഞ്ഞെങ്കിലും പലിശ നിരക്ക് ഇനിയുടൻ കുറയില്ല എന്ന സൂചനയാണ് റിസർവ് ബാങ്ക് നൽകിയത്. വീണ്ടും പലിശ കുറയ്ക്കാൻ മാത്രം വലിയ കുറവല്ല നാണയപ്പെരുപ്പത്തിൽ വന്നിരിക്കുന്നതെന്നും വീണ്ടും നാണയപ്പെരുപ്പം ഉയരുന്നത് തടയുക എന്ന് തന്നെയാണ് പ്രാധാന്യം നൽകുകയെന്നും റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണർ ആൻഡ്രൂ ഹൌസർ ABCയോട് പറഞ്ഞു. February 3 റിസർവ് ബാങ്കിന്റെ അടുത്ത യോഗം ചേരുന്നത്. അതിനിടെ പുതിയ വീട് വാങ്ങുന്നവരെ സഹായിക്കാനായി സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി ഭവന വിപണിയിലെ സാഹചര്യം കൂടുതൽ മോശമാക്കിയതായുള്ള റിപ്പോർട്ടുകളും ഈ ആഴ്ച പുറത്തുവന്നു. കൂടുതൽ പേർ വീട് വാങ്ങാനായി മുന്നോട്ട് വരുന്നുണ്ടെങ്കിലും അത് വിലയെ കാര്യമായി ബാധിക്കുന്നു എന്നാണ് റിയൽ എസ്റ്റേറ്റ് ഗവേഷണ സ്ഥാപനമായ കോട്ടാലിറ്റിയുടെ റിപ്പോർട്ട് പറയുന്നത്. 5% നിക്ഷേപത്തിൽ ആദ്യ വീട് വാങ്ങാൻ കഴിയുന്ന തരത്തിലെ ഹോം ഗ്യാരണ്ടി സ്കീമാണ് സർക്കാർ കൂടുതൽ വിപുലമാക്കിയത്. ഇതോടെ പദ്ധതിയുടെ ഗുണഫലം കിട്ടുന്ന വീടുകൾക്ക് ആവശ്യക്കാർ ഏറിയെന്നും അവയുടെ വില കുതിച്ചുയരുന്നു എന്നുമാണ് റിപ്പോർട്ടുകൾ. ഉയർന്ന വിലയുള്ള വീടുകളെക്കാൾ കൂടിയ നിരക്കിലാണ് ഇവയുടെ വില കൂടുന്നത്. ഡിസംബർ പാദത്തിൽ ഈ പദ്ധതിയുടെ ഭാഗമായുള്ള വീടുകളുടെ വില 3.6% മറ്റ് വീടുകളുടെ വില 2.4% കൂടിയത്. പ്രതിഷേധ പരിപാടികൾ നിയന്ത്രിക്കാനുള്ള ന്യൂ സൌത്ത് വെയിൽസ് സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ വിവിധ സംഘടനകൾ നിയമ നടപടി തുടങ്ങി. പുതിയ നിയമം ഭരണഘടനാ വിരുദ്ധമാണ് എന്നാരോപിച്ചാണ് നിയമ നടപടി. ബോണ്ടായി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് 3 മാസത്തേക്ക് പൊതുസ്ഥലങ്ങളിലെ പ്രതിഷേധ യോഗങ്ങളും മാർച്ചുകളുമൊക്കെ നിരോധിക്കാൻ പോലീസിന് അധികാരം നൽകുന്ന നിയമം കൊണ്ടുവന്നത്. ക്രിസ്മസിന് മുമ്പ് പാർലമെന്റിൽ ഈ നിയമം തിരക്കിട്ട് പാസാക്കുകയായിരുന്നു. ബ്ലാക്ക് കോക്കസ്, ജ്യൂസ് എഗൻസ്റ്റ് ഒക്യുപ്പേഷൻ 48, പലസ്തീൻ ആക്ഷൻ ഗ്രൂപ്പ് തുടങ്ങിയ സംഘടനകളാണ് ഇതിനെതിരെ കോടതിയെ സമീപിച്ചത്. പൊതുവിഷയങ്ങളിൽ അഭിപ്രായം പറയാൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശത്തിന്റെ ലംഘനമാണ് ഇതെന്ന് പലസ്തീൻ ആക്ഷൻ ഗ്രൂപ്പിലെ ജോഷ് ലീസ് പറഞ്ഞു.
To launch an extreme erosion of our democratic rights and free speech in New South Wales. There is, of course, absolutely no basis for the preposterous claim that millions of people who have opposed and have marched against Israel's genocide in Gaza can possibly be blamed for the Bondi attack.
ഓസ്ട്രേലിയയിൽ മരങ്ങൾ നശിക്കുന്നതിന്റെ വേഗത കൂടുന്നുവെന്ന് പുതിയ പഠനം. പുതിയ മരങ്ങൾ വളരുന്നതിനേക്കാൾ വേഗത്തിൽ നിലവിലുള്ള മരങ്ങൾ നശിക്കുന്നുവെന്നാണ് നേച്ചർ പ്ലാന്റ്സ് ജേർണൽ പ്രസിദ്ധീകരിച്ച വെസ്റ്റേൺ സിഡ്നി യൂണിവേഴ്സിറ്റിയുടെ പഠനം ചൂണ്ടിക്കാട്ടിയത്. 2700+ വനമേഖലകളിലെ 83 വർഷത്തെ രേഖകൾ പരിശോധിച്ചാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ആഗോളതാപനം കാരണം മഴക്കാടുകൾ മുതൽ യൂക്കാലിപ്റ്റസ് കാടുകൾ വരെ വേഗത്തിൽ നശിക്കുകയാണെന്നും ഇത് കാർബൺ ബഹിർഗമനം കൂടാൻ കാരണമാകുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഓസ്ട്രേലിയയുടെ എല്ലാ ഭാഗത്തും ഇതേ സാഹചര്യമുണ്ടെന്ന് വെസ്റ്റേൺ സിഡ്നി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ബെലിൻഡ മെഡ്ലിൻ പറഞ്ഞു.
We've looked at how that rate of tree mortality has changed, and what we found is that it has increased over time in all of the forest types that we looked at. And we had data from southern Tasmania all the way up to the Northern Territory. All of them are showing this increase in tree mortality over time. And we've been able to associate that with the rise in temperature. So it's really a result of the changing climate.
കായികരംഗത്തും ഈ ആഴ്ചയിൽ വാർത്തകൾ സജീവമായിരുന്നു. ആഷസ് പരമ്പര തുടർച്ചയായി 4ാം തവണയും ഓസ്ട്രേലിയ നേടിയതാണ് പ്രധാന വാർത്ത. സിഡ്നി ടെസ്റ്റിന്റെ 5ാം ദിവസം 5 വിക്കറ്റിനാണ് ഓസ്ട്രേലിയ ജയിച്ചത്. ഇതോടെ പരമ്പര 4-1 ഓസ്ട്രേലിയ സ്വന്തമാക്കി. പരമ്പരയിൽ 4 സെഞ്ചുറി നേടിയ ട്രാവിസ് ഹെഡാണ് മാൻ ഓഫ് ദ സീരീസ്. ടീം അംഗങ്ങളുടെ മനക്കരുത്താണ് ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് നൽകുന്നതെന്ന് ഓസീസ് ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്ത് പറഞ്ഞു.
You know, we look at our attack and their attack. They only had Bryden Cass playing every game. Everyone else went down. It's a tricky place to bowl fast. The amount of force these guys put through their bodies on these wickets is outrageous. And to be able to come out and play 5 tests the way he did, keep backing up day in, day out and do the job was incredible. But everyone else that just stood up at different moments, I think that's what makes a really good team. We won those big moments throughout the series and that's what makes a series.
ഉസ്മാൻ ഖവാജയുടെ വിരമിക്കലായിരുന്നു സിഡ്നി ടെസ്റ്റിനെ കൂടുതൽ ശ്രദ്ധേയമാക്കിയത്. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിലെ ആദ്യ ദക്ഷിണേഷ്യൻ വംശജനും ആദ്യ മുസ്ലിമായ ഖവാജയ്ക്ക് കയ്യടികളോടെയായിരുന്നു സിഡ്നി ക്രിക്കറ്റ് ഗ്രൌണ്ട് യാത്രയയപ്പ് നൽകിയത്. 14 വർഷം ഓസ്ട്രേലിയൻ ടീമിൽ കളിച്ച ഖവാജ 16 സെഞ്ചുറികൾ ഉൾപ്പെടെ 6000+ റൺസ് നേടിയിട്ടുണ്ട്. ഓസ്ട്രേലിയ പോയ വാരം ഇവിടെ പൂർത്തിയാകുന്നു. കഴിഞ്ഞയാഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുടെ സംഗ്രഹമാണ് ഓസ്ട്രേലിയ പോയ വാരത്തിലൂടെ എല്ലാ വെള്ളിയാഴ്ചയും SBS മലയാളം എത്തിക്കുന്നത്. ശനിയാഴ്ചകളിൽ ഇവ പോഡ്കാസ്റ്റായും കേൾക്കാം. SBS മലയാളത്തിന്റെ ദൈനംദിന വാർത്താ പോഡ്കാസ്റ്റ് അടുത്ത തിങ്കളാഴ്ച മുതൽ പുനരാരംഭിക്കുന്നുമുണ്ട്. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 5 മണിക്ക് SBS മലയാളം ഇന്നത്തെ വാർത്ത എന്ന പോഡ്കാസ്റ്റ് കേൾക്കാൻ കഴിയും. നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ഏത് പ്ലാറ്റ്ഫോമിലും SBS മലയാളം ഇന്നത്തെ വാർത്ത ലഭ്യമാണ്. സ്പോട്ടിഫൈ, ആപ്പിൾ പോഡ്കാസ്റ്റ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലോ അല്ലെങ്കിൽ SBS ഓഡിയോ ആപ്പിലോ അത് കേൾക്കാം. അതുമല്ലെങ്കിൽ SBS മലയാളത്തിന്റെ ഫേസ്ബുക്ക് പേജ് പിന്തുടരാം. ഓസ്ട്രേലിയയിൽ നിന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ പ്രധാനപ്പെട്ട വാർത്തകളും 5 മിനിറ്റ് കൊണ്ട് എത്തിക്കുക എന്നതാണ് തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള 5 ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണിക്ക് SBS മലയാളം ചെയ്യുന്നത്. ഓസ്ട്രേലിയൻ മലയാളികൾ അറിയേണ്ട എല്ലാ വാർത്തകൾക്കുമായി SBS മലയാളത്തെ പിന്തുടരുക.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.